നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ഒഡീഷ സന്ദർശനം വൈകിട്ട് ആരംഭിക്കും. ഇന്ത്യയും ചൈനയും തുറന്ന കാഴ്ചപ്പാടുകൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതിയ യാത്രികൻ ശുഭാംശു ശുക്ലയുടെയും ആക്സിയൻ ഫോർ ദൗത്യ സംഘത്തിലെ സഹപ്രവർത്തകരുടെയും മടക്കയാത്ര വൈകിട്ട് ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ മരണത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോർഡ്സിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വൈകിട്ട് 3:30 പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ടു ദിവസത്തെ ഒഡീഷ സന്ദർശനം വൈകിട്ട് ആരംഭിക്കും. ഭുവനേശ്വറിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ 5th ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ റാവൻഷാ സർവകലാശാലയുടെ 13th വാർഷിക ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്തതിനു ശേഷം ദ്രൗപദി മുർമു റാവൻഷാ ഗേൾസ് ഹൈസ്കൂളിന്റെ 3 കെട്ടിടങ്ങളുടെ പുനർവികസനത്തിന് തറക്കല്ലിടും. കൂടാതെ ദിഗാബി സർലാദാസിന്റെ ജന്മവാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അവർ 2024 കലിംഗരത്ന അവാർഡ് സമ്മാനിക്കുകയും ചെയ്യും. നൈജീരിയൻ മുൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. നൈജീരിയ ബന്ധത്തിന്റെ ജ്ഞാനവും ഊഷ്മളതയും അചഞ്ചലമായ പ്രതിബദ്ധതയും ഉറപ്പിക്കുന്നതിൽ ബുഹാരി വഹിച്ച പങ്ക് വേറിട്ടു നിൽക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ അവസരങ്ങളിലായി നടത്തിയ കൂടിക്കാഴ്ചകളും സംഭാഷണങ്ങളും പ്രധാനമന്ത്രി സ്നേഹപൂർവ്വം സ്മരിച്ചു. ഇന്ത്യയും ചൈനയും തുറന്ന കാഴ്ചപ്പാടുകൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ബീജിംഗിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം സാധാരണ നിലയിലാക്കുന്നതിന് പരസ്പരം പ്രയോജനകരമായ ഇടപെടലുകളിൽ ഫലമുണ്ടാകുമെന്ന് ജയശങ്കർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ കസാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധം ക്രമാനുഗതമായി മെച്ചപ്പെട്ടു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഇപ്പോഴത്തെ സന്ദർശനം ഗുണകരമാകുമെന്നും ജയശങ്കർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കൈലാസ മാനസ സരോവർ യാത്ര പുനരാരംഭിച്ചത് വ്യാപകമായ പ്രശംസയ്ക്ക് കാരണമായതായും ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ചൈനയുടെ വിജയകരമായ അധ്യക്ഷതയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായും ജയശങ്കർ പറഞ്ഞു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ നുർലൻ എർമിക് ഭേവുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. SCOയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളുടെ ആധുനികവൽക്കരണ ശ്രമത്തെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. നാളെ ടിയാൻജി നഗരത്തിൽ ഷാങ്ഹായ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും.
നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെ ED സമർപ്പിച്ച പ്രോസിക്യൂഷൻ പരാതിയിൽ ഡൽഹി റോസവന്യൂ കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം ഉന്നയിച്ച കേസിലെ അനുബന്ധ കുറ്റപത്രം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് കേസ്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതിയ യാത്രികൻ ശുഭാംശു ശുക്ലയുടെയും ആക്സിയൻ ഫോർ ദൗത്യസംഘത്തിലെ സഹപ്രവർത്തകരുടെയും മടക്കയാത്ര വൈകിട്ട് ആരംഭിക്കും. അൺഡോക്കിംഗ് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
ക്രൂ അംഗങ്ങളെ വഹിച്ച് ഡ്രാഗൺ പേടകം നാളെ ഉച്ചകഴിഞ്ഞ് 3:00 കാലിഫോർണിയ തീരത്തിനടുത്ത് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 14 ഗവേഷണത്തിന് ശേഷമാണ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങിയെത്തുന്നത്. 1984 ബഹിരാകാശത്തേക്ക് പോയ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം നിലയം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു. യാത്രക്കിടെ ഇന്ത്യയ്ക്കായി അദ്ദേഹം 7 പ്രത്യേക പരീക്ഷണങ്ങൾ നടത്തി. ശുഭാംശു ഉൾപ്പെടെ യാത്രികർ ഒരാഴ്ച വിദഗ്ധ ഉപദേശപ്രകാരം വിശ്രമിക്കും. ഗുരുത്വാകർഷണമില്ലാത്ത ബഹിരാകാശത്ത് നിന്നെത്തിയതിനാൽ ഭൂമിയിലെ ഗുരുത്വബലം ഉൾപ്പെടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാണ് ഇത്.
ട്രെയിൻ അപകടത്തെ തുടർന്ന് ചെന്നൈക്കും ആർക്കോണത്തിനുമിടയിൽ തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രെയിനിലെ കത്തിനശിച്ച ഡീസൽ വാഗണുകൾ ട്രാക്കിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു. അപകടത്തെ തുടർന്ന് ചെന്നൈ ആർക്കോണം റൂട്ടിൽ ഇന്നലെ റെയിൽ ഗതാഗതം ഭാഗികമായി റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിരുന്നു. കൂടുതൽ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ വൈദ്യുതി ലൈനുകൾ വിച്ഛേദിച്ചു. കോഴിക്കോട് കലക്ടറേറ്റിലെ എല്ലാ ഓഫീസുകളും വിവരാവകാശ സൌഹൃദമാക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച സെമിനാർ കലക്ടറേറ്റ് ഹാളിൽ ആരംഭിച്ചു. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അധ്യക്ഷനായിരുന്നു. രാവിലെ വകുപ്പ് മേധാവികൾക്കും ഉച്ചയ്ക്ക് ശേഷം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ, അപ്പീൽ അധികാരികൾ എന്നിവർക്കുമായാണ് സെമിനാർ. വിവരാവകാശ നിയമത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും അവബോധമുണ്ടാക്കുകയും സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ഓഫീസുകളെയും വിവരാവകാശ സൌഹൃദ ഓഫീസാക്കി മാറ്റുകയുമാണ് ലക്ഷ്യം. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ ജൂൺ 15 മുതൽ നിയമം പൂർണ്ണമായി നിലവിൽ വന്ന ഒക്ടോബർ 12 വരെയാണ് ക്യാമ്പയിൻ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ മരണത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മണ്ണാർക്കാട് നഗരസഭയിലെയും കുമരംപുത്തൂർ, കാരാക്കുറിശി, കരിമ്പുഴ പഞ്ചായത്തുകളിലെയും 17 വാർഡുകൾ ജില്ലാ കലക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മരിച്ചയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള 46 പേരെ കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് റൂട്ട് മാപ്പും ഫാമിലി ട്രീയും തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജില്ലയിൽ നിലവിൽ 219 പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത്. നേരത്തെ നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ ഇല്ലാത്ത വ്യക്തിക്കാണ് പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം ആദ്യം നിപ സ്ഥിരീകരിച്ച തച്ചനാട്ടുകര കിഴക്കമ്പുറം ഭാഗത്ത് വവ്വാലുകളെ പിടികൂടി പരിശോധിക്കുന്നത് ഇന്നും തുടരും. ഇവിടത്തെ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മാസ്ക് ധരിക്കാനും കൈകൾ സാനിറ്റൈസ് ചെയ്യാനും അസുഖമുള്ളവർ വീട്ടിൽ തന്നെ തുടരാനും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പ്രമുഖ കന്നഡ നടി സരോജാദേവി അന്തരിച്ചു. ബംഗളൂരു മല്ലേശ്വരത്തെ വസതിയിൽ രാവിലെയായിരുന്നു അന്ത്യം. 87 വയസ്സായിരുന്നു. അഭിനയ സരസ്വതി, കന്നടത്തു പൈങ്കിളി എന്നീ പേരുകളിൽ അറിയപ്പെട്ട സരോജാദേവി കന്നഡയ്ക്ക് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി 200-ലധികം സിനിമകളിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 1955 17 വയസ്സിൽ കന്നഡ ക്ലാസിക് ചിത്രമായ മഹാകവി കാളിദാസിലൂടെയാണ് അഭിനയരംഗത്ത് എത്തിയത്. 1969 രാജ്യം പത്മശ്രീയും 1992 പത്മഭൂഷണം നൽകി അവരെ ആദരിച്ചു. ഉത്തർപ്രദേശ് ഖരഗ്പൂരിൽ മരിച്ച മലയാളി ഡോക്ടർ നെയ്യാറ്റിൻകര സ്വദേശി അഭിഷോ ഡേവിഡിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ ദിവസമാണ് അഭിഷോയെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. മരണത്തിൽ ദുരൂഹതയാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ബന്ധുക്കൾ പരാതി നൽകി. മൃതദേഹം നാളെ രാവിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. തിരുവനന്തപുരം വക്കം ഗ്രാമപഞ്ചായത്ത് 9 വാർഡംഗത്തെയും മാതാവിനെയും വീടിന് പിറകുവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. വക്കം നെടിയവിള വീട്ടിൽ വത്സല, അരുൺ എന്നിവരാണ് മരിച്ചത്. ലോർഡ്സിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ 3 ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയുടെ ബാറ്റിംഗ് വൈകിട്ട് 3:30 പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 4 നഷ്ടത്തിൽ 58 റൺസ് എടുത്തിരുന്നു. ടെസ്റ്റിൽ ജയിക്കാൻ ഇന്ത്യക്ക് 135 റൺസ് വേണം. മന്ത്രി വി ശിവൻകുട്ടി നാളെ കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ പയ്യാമ്പലം കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ ലോക നൈപുണ്യദിന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി മണ്ഡലം മെറിറ്റ് അവാർഡ് വിതരണം ചെയ്യുന്ന മന്ത്രി കൂത്തുപറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടവും പടിയൂർ സ്കൂൾ കെട്ടിടവും ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ഇരിട്ടിയിലെ ടൂറിസം കേന്ദ്രമായ എടക്കാനം റിവർവ്യൂ പോയിന്റിൽ പ്രദേശവാസികൾക്കെതിരെ അക്രമം നടത്തിയ 15 പേർക്കെതിരെ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. 3 വാഹനങ്ങളിൽ ആയുധങ്ങളുമായി എത്തിയ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണത്തിൽ പ്രദേശവാസികളായ 5 പേർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതിയും വികസനമൊരടിപ്പും സ്വജനപക്ഷപാതവും ആരോപിച്ച് BJP നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ജനദ്രോഹ നയങ്ങളാണ് നടപ്പാക്കുന്നതെന്നാരോപിച്ച് KPCC കണ്ണൂരിൽ ഉച്ചയ്ക്ക് സമരസംഗമം നടത്തും. കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് 200 ചുറ്റളവിൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. 2012 കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നിയന്ത്രണം. വിദ്യാർത്ഥി സംഘടനകൾക്കും സർവീസ് സംഘടനകൾക്കും ഇക്കാര്യത്തിൽ നോട്ടീസ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 2 ഒഡീഷ സന്ദർശനം വൈകിട്ട് ആരംഭിക്കും. ഇന്ത്യയും ചൈനയും തുറന്ന കാഴ്ചപ്പാടുകൾ സ്വീകരിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ. ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് പുതുചരിത്രമെഴുതിയ യാത്രികൻ ശുഭാംശു ശുക്ലയുടെയും AXIAN 4 ദൗത്യ സംഘത്തിലെ സഹപ്രവർത്തകരുടെയും മടക്കയാത്ര വൈകിട്ട് ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ വീണ്ടും നിപ മരണത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോർഡ്സിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി 3 ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വൈകിട്ട് 3:30 പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.